മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അവർ യെരുശലേമിനോട് സമീപിച്ച ഒലിവ് മലയരിയെ ബത്ഫാഗയിലും ബെഥാന്യയിലും എത്തിയപ്പോൾ അവർ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. ഇത് ചെയ്യുന്നത് എന്താ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടക്കുന്നവർ, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 പേരോടും കൂടെ ബെഥാന്യയിലേക്ക് പോയി. പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ, എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ഇനിയും 25ഉം 26ഉം വാക്യങ്ങൾ കൂടെ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ആ രണ്ട് വാക്യങ്ങൾ ഒടുവിൽ വായിച്ചതാണ്, 24ഉം 25ഉം വാക്യങ്ങൾ. വുഡ് യു പ്ലീസ് ജോയിൻ വിത്ത് മീ ടു റീഡ് ദോസ് ടു വേഴ്സസ്, 25ഉം 26ഉം വാക്യങ്ങൾ. സ്റ്റാർട്ട്. 1, 2, 3. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയും. സന്തോഷിക്കണം. ഈ ലോകത്തിൽ നിത്യമായത് ഒന്നുമേ ഇല്ല. നിത്യമായത് ഒന്നുമില്ല. എന്തുകൊണ്ട് നിത്യം? പലരും ധരിച്ചിരിക്കുന്നത് ഈ ലോകവും ഈ ലോകത്തിലുള്ളതൊക്കെ എല്ലാ കാലത്തേക്കും കാണുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള സംഭവങ്ങൾ പലതും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊന്നും ശാശ്വതമല്ലെന്ന്. ഈ ഭൂമി ശാശ്വതമല്ല. ഇവിടെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. ദൈവം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കൂട്ടർ ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 2012 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോഴേ നിങ്ങൾ ചിലർക്ക് ഒരു വല്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഭാരപ്പെടണ്ട, 2012 ലോകം അവസാനിക്കും എന്ന് നമുക്ക് തെളിവി കാണാൻ സാധിക്കുന്നില്ല. കാരണം തിരുവഴുത്തിലെ പ്രവചനം വെച്ച് നോക്കിയാൽ 2012 ലോകം അവസാനിക്കത്തില്ല. ഇറ്റ്സ് എ ഫാക്ട്. എന്നാൽ ലോകത്തിൻ്റെ ക്രമത്തിന് വ്യത്യാസം ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുകയാണ്, സംഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇക്കണോമിക് ചേഞ്ച് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഫിസിക്കൽ ചേഞ്ച് ഈ ലോകത്തിന് വളരെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് തണുപ്പുള്ളിടത്തൊക്കെ ചൂടും, ഇപ്പോൾ ചൂടുള്ളിടത്തൊക്കെ തണുപ്പും, അങ്ങനെ എല്ലാം തലതിരിഞ്ഞ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് വരാം. ഒരു നീണ്ട ഭാഗമാണ് ഞാൻ വായിച്ചത്. ഏതാണ്ട് 16 വാക്യങ്ങൾ ഞാനിവിടെ വായിച്ചു. ഈ 16 വാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരണമെന്ന് വരികിൽ 16 മണിക്കൂറും വേണ്ടി വരും. എനിക്ക് മണിക്കൂറാണ് തിരിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സമയം അധികം ഇല്ലെന്ന് എനിക്കറിയാം. എല്ലാം ഉചിതമായിട്ട് ചെയ്യണം, എല്ലാം ഓർഡർലി ആയിട്ട് ചെയ്യണമല്ലോ. നിങ്ങളെന്തുവാ പറഞ്ഞ്? നിങ്ങൾ ഈ പാസ്റ്റർമാർ പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ അങ്ങ് എന്നാ? ആ അതിന് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് പഠിച്ചതാണ് വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം, കുത്തിയിരുന്ന് പഠിക്കണം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് വാസ്തവത്തിൽ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞതല്ല. കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ ഏതാണ്ട് 2.5-3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ ശരിയാമണ്ണം പഠിച്ചതിന് ശേഷം ഓർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് പറയുന്നതിനകത്തൊരു ധൈര്യം കൊണ്ടുതാനും. ദൈവത്തിന് സ്തോത്രം ആകട്ടെ. ഇനിയും ആ വിഷയങ്ങൾ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം മംഗ്ലീഷിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ആ നിവർത്തിയുള്ളിടത്തോളം അത് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ ആശിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ 12-14 വാക്യങ്ങൾ സമരി പ്ലീസ് റീഡ് ദോസ് വേഴ്സസ് വൺസ് അഗെയിൻ ഇൻ ഇംഗ്ലീഷ്. ആ ഹാ, യേശുവിന് എന്തോ ചെയ്തു? ജീസസ് വാസ് ഹംഗ്രി. പിന്നെ ആ ആ ഹി ഫൗണ്ട് എ ഫിഗ് ട്രീ വിത്ത് ലീവ്സ് ആൻഡ് ഹി വാസ് സെർച്ചിങ് ഫോർ സം കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് ഓൺ ദാറ്റ്. ഇനിയും അടുത്ത വായിച്ച്. ആ അപ്പൊ കർത്താവിന് എല്ലാം അറിയാനുള്ളതായ കഴിവ് ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ സംഭവിക്കുമോ? ഉണ്ടെന്ന് ചിന്തിച്ച് അവിടെ ചെന്നപ്പം മേപ്പോട്ട് നോക്കിയപ്പം ബലമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നേരത്തെ പുള്ളിക്കാരൻ ഇത് മനസ്സിലാക്കാനുള്ള, ഓ നിങ്ങൾ കുഴഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ യേശുവിൻ എന്തില്ലായിരുന്നു? കഴിവ് കുറഞ്ഞു പോയി. എല്ലാം അറിയാനുള്ള കൽപ്പ് ഇല്ല. അതോ അല്ലേ, അങ്ങനെ അല്ലയോ ധരിച്ചിരിക്കുന്നത്? ഓക്കെ, ഇനി അടുത്ത വിഷയങ്ങൾ കേട്ടോ. ആഹാ, കർത്താവ് ഇപ്പം എന്തോ ചെയ്തിരിക്കുന്നേ? അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞിട്ടും എന്തു ചെയ്തു? അതിൽ ആ പഴം തെരഞ്ഞു. അപ്പം മുമ്പ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം ഇപ്പം പറഞ്ഞിരിക്കുന്നേ. ഏ, അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തിലല്ല യേശു ഇപ്പം ചെയ്യാൻ പോകുന്നതോ? അപ്പം എന്നിട്ട് അടുത്ത് എന്തോ വായിക്കുന്നേ? Then he said to the tree, എന്തോ ഒരു ഭയങ്കര ശാപമാണ് വാസ്തവത്തിൽ. അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു. എന്നിട്ടും അവൻ എന്തോ ചെയ്തു? അത്തിയെ ശപിച്ചു. അടുത്ത ഒരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വേരോടെ എന്ത് ചെയ്തു? രാവിലെ ശിഷ്യന്മാർ അതിനുവഴി വന്നപ്പോൾ അവർ കാണുന്നത് എന്താ? അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. യേശു ഈ ചെയ്തത് ശരിയാണോ? ന്യായമായും യേശു ചെയ്തതുകൊണ്ട് ശരിയാണെന്ന് നമ്മൾ പറയാം, ഒക്കെ നമുക്ക് ശരിയാം. പക്ഷെ നമ്മളതിൻ്റെ അതിൻ്റെ ഈ അന്നത്തെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കി പഠിച്ചാൽ വേഗത്തിൽ മനസ്സിലാകും. യേശുവിനുള്ള നമ്മുടെ അചഞ്ചല വിശ്വാസം പരമാർത്ഥമായ വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വി ഓൾ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ്സ് ട്രൂ. സിൻസ് ഹീ ഹാസ് ഡൺ ദിസ് വി ആക്സെപ്റ്റ് ഇറ്റ്, ദാറ്റ്സ് ട്രൂ. ബട്ട് ഈസ് ദെയർ എനി ബേസ് ഫോർ അസ് ടു ബിലീവ് ദിസ് തിങ്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചിന്താ വിഷയം. എന്നാൽ ഈ വിഷയം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. പിച്ചേന്നാൾ എന്ന പദമാണെന്ന് വായിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, പിച്ചേന്നാൾ അവർ ബദാന്യ വിട്ടുപോരുമ്പോൾ. അപ്പം അന്നാണ് ഈ പിറ്റേ ദിവസമാണ് ഈ ബദാന്യ വിട്ടുപോരുമ്പോൾ അത്തിവൃക്ഷം കാണുന്നു, വിശന്നു. ബദാന്യം കുറിച്ച് നമുക്കറിയാം, വി ഓൾ നോ അബൌട്ട് ബദനി. ദർ ഹി ഹാഡ് എ വണ്ടർഫുൾ ഫാമിലി, റൈറ്റ്? മാർത്ത ആൻഡ് മേരി ആൻഡ് ഹിസ് ഫ്രണ്ട് ലാസറസ്, പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഇൻ ഫാക്ട് ദേ ഡിഡ്ന്റ് ഗിവ് ബ്രേക്ക്ഫാസ്റ്റ് ടു ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ. രാവിലെ അവന് വിശന്നെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അപ്പം വീട്ടിൽ താമസിച്ചിട്ടും എവിടെ താമസിച്ചു നമുക്കറിയത്തില്ല. പക്ഷെ ബെഥനിയെ ചെല്ലുന്ന സമയത്ത് ബെഥാനിയെ ചെല്ലുമ്പോൾ യേശു താമസിച്ചുകൊണ്ടിരുന്നത് എവരുടെ വീട്ടിലാണ്. പക്ഷെ രാവിലെ പോരുന്ന ഉടനെ അവന് വിശന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയുമില്ല. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ പിറ്റേന്നാൾ തലേ ദിവസം വേറൊരു സംഭവം നടന്നു. നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ടെമ്പിൾ ഓഫ് ഗാഡ് ഇൻ ജെറുസലേം. പ്രൈസ് ദ ലോർഡ്. യെരുസലേമിലെ ദൈവാലയത്തിലേക്കുള്ള യേശു ക്രിസ്തുവിൻ്റെ ട്രയംഫൽ എൻട്രി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനിയും നമ്മൾ ഓർത്തു നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു ഒരു കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി അവന് യെരുസലേമിലേക്ക് പോകുകയാണ്. നമ്മൾ ഇതിനെ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ബഥനി ബെത്ഫാഗ് എന്ന് പറയുന്നത് ടു സിറ്റീസ് എബൌട്ട് 2 miles എവേ ഫ്രം ജെറുസലേം. എ ട്രാവലർ ഷുഡ് കം ഫസ്റ്റ് ടു ബഥനി ആൻഡ് ദെൻ ടു ബെത്ഫാഗ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ബെത്ഫേജിലേക്ക് അവർ വരും. അവിടേക്ക് രണ്ട് ശിഷ്യന്മാരെ കർത്താവ് അയച്ചു. പ്രൈസ് ദ ലോർഡ്. അയച്ചിട്ട് അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ആരും ഒരു നാളും കയറിയിട്ടില്ലാത്തതായ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനെ അടിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. പല പ്രിയപ്പെട്ടവരും ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഈ കഴുതക്കുട്ടി വാസ്തവത്തിൽ നമ്മുടെ ചിന്താഗതി വെച്ച് നോക്കുന്നുണ്ടേ കഴിവില്ലാത്ത വിലയില്ലാത്ത ഒന്നായിട്ട് തോന്നും. പക്ഷേ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ കോവർക്കഴുതപ്പുറത്താണ് എഴുന്നള്ളിക്കൊണ്ടിരുന്നത്. രാജാക്കന്മാരുടെ 1:33 നമ്മൾ പഠിക്കുമ്പോൾ, വെൻ ഡേവിഡ് അനോയിന്റഡ് ഹിസ് സൺ സോളമൻ ടു ബി ഇൻ ദ നെക്സ്റ്റ് കിങ് ഓഫ് ഇസ്രയേൽ, ഹി വാണ്ടഡ് ഹിം ടു റൈഡ് ഓൺ ദാറ്റ് കോച്ച്. പ്രൈസ് ദ ലോർഡ്. 1:33 വായിച്ചേ. 1:33. He said to them, on my own mule and take him down to the Gihon. Praise the Lord. അവിടെ വെച്ച് അവനെ അഭിഷേകം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇനിയും സഖരിയ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രവചനം കൂടെ നമുക്കത് കാണുവാൻ സാധിക്കും. സഖരിയ chapter 9 verse 9. സഖരിയ chapter 9 verse 9. Please read it. Rejoice greatly, O daughter of Zion. Shout, daughter of Jerusalem. See, your king comes to you. See, your king comes to you. Righteous and having salvation. Gentle and riding on a donkey. Gentle and riding on a donkey. Why Jesus Christ now rides on a donkey? For the fulfillment of the prophecy, as a king of Jews, now he enters into Jerusalem, the temple of God. Karthava Yesu Christu idinu munbum personal honor ne nidagarichittullavana, than thanneyum adina thuninjittilla. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും താൻ ശ്രമിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദ ലോർഡ് ഹാസ് നൗ ഈസ് ഗോയിങ് ടു ഡു എ തിങ് ദാറ്റ് ഹി നെവർ ഡൺ ഇൻ ഹിസ് ലൈഫ് ടൈം. ആൻഡ് ഓൾസോ ഹി ഹാഡ് റിപ്പീറ്റഡ്ലി കോഷൻഡ് അതേഴ്സ് നോട്ട് ടു ഡു ദിസ് എനിമോർ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതണം. എന്നാൽ എന്താ ഇപ്പം താൻ ചെയ്യാൻ പോകുന്നത്? എ പബ്ലിക് ഡെമോൺസ്ട്രേഷൻ in his honor. Alle anganalle vaikune manasilakkune engana or public demonstration in his honor avante manam ennum maatram aanu ippol kadirikkune kaluthappettude porathu ippol rajavayittu endu cheyya Jerusalemukku pogaya angane thayaaraduthu nilkumbol kaluthappettude porathu keriyappol endha sambhavichathu avar thangalude vastram adinmelittu അതിന്മേൽ കയറി ഇരുന്നു. മറ്റു ചിലർ അവരുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. അപ്പം രാജാവായിട്ട് ഇപ്പോൾ എവിടേക്ക് പ്രവേശിക്കുകയാണ്? അവൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. There are two things we need to understand with that. He declared, number one, praise the Lord. Now he wanted to accomplish two things. Number one, the fulfillment of the prophecy. In that, he declared himself to be Israel's king. Israel's Raja, why? He declared himself as the king of Israel. And number two, praise the Lord, he deliberately challenged the religious leaders of Israel. You know, at that time they were thinking to arrest him, but because of the people, they were not willing to arrest him during the time of a festival. പെസകയ്ക്ക് ശേഷം അവനെ അറസ്റ്റ് ചെയ്യുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ യേശു എന്ത് ചെയ്യുകയാണ്? ആ അറസ്റ്റ് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. എൻ്റെ എന്താ കാരണം? ഒരു കാര്യം കൂടെ ഓർത്തു കൊള്ളണം. ആദ്യം പ്രവചനത്തിന് നിവർത്തിയ ദ ലാംബ് ഓഫ് ഗാഡ് മസ്റ്റ് ഡൈ ഓൺ പാസ് ഓവർ ഡേ. പ്രൈസ് ദ ലോർഡ്. ഇപ്പം റിലീജിയസ് ലീഡേഴ്സ് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? They wanted to arrest him after the feast, Passover feast. But God decided to arrest Jesus Christ before this Passover so that he will be killed on the day of Passover in order to fulfill the scripture that the Lamb of God must be killed on the day of Passover. Oh, Pravajanathra Nuvarthi. എത്ര തടസ്സം ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിച്ചാലും എൻ്റെ ദൈവം കൽപ്പിച്ചത് അതുപോലെ ഒരു വ്യത്യാസമില്ലാതെ നടക്കും. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിലെ പ്രവചനങ്ങളെ നാം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പ്രവചനങ്ങൾ ഒരു വശത്ത് വെച്ച് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് മറുവശത്ത് വെച്ച് നോക്കിയാൽ ദൈവം കൽപ്പിച്ച എക്സാക്ട് പോയിന്റിൽ എക്സാക്ട് മോമെൻറ്റിൽ അവൻ കൽപ്പിച്ചതുപോലെ നടന്നിട്ടുണ്ട്. ഇന്നും നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? ഈ വിശുദ്ധ വേദപുസ്തകം സകലവിധ എതിർപ്പുകളെയും അതിജീവിച്ച് ഇന്നും നിൽക്കുന്നതിന് കാരണം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അക്ഷരപ്രകാരം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ ആ കഴുതിയുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കഴുതയുടെ പുറത്ത് യേശു കയറിയപ്പോൾ അതിന്മേൽ എന്തുണ്ടായിരുന്നു? ശിശു. ഒരു കൂട്ടം ആളുകൾ വസ്ത്രം അതിന്മേൽ വിരിച്ചു. പോകുന്ന വഴിക്കല്ല, എന്തുകൊണ്ട്? വസ്ത്രവും വിരിച്ചിട്ടുണ്ട്, കുരുത്തോലയും ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്ത ദിവസവും ഈ കഴുത ഇതേ പരുവത്തിൽ അതിലൂടെ നടന്നു നോക്കിയതായ സമയത്ത് കഴുതയെ അഴിച്ചു തട്ടി പുറത്താക്കിയെന്നൊരു കേൾവിയുണ്ട്. എന്താ ഇന്ന് ഈ കഴുതയ്ക്ക് വിശേഷണം ഉണ്ടായത്? അതിന് ഇരിക്കുന്ന ആളിൻ്റെ പ്രത്യേകതയാണ്, അല്ല മറ്റൊന്നുമല്ല. കഴുതയുടെ പ്രത്യേകത കൊണ്ടല്ല, കഴുതയുടെ മിടുക്ക് കൊണ്ടല്ല, അതിന്മേൽ വാഹനമേറിയ ഒരുവൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അത് ദൈവമക്കൾ ഓർത്തു കൊള്ളുക. ഇന്ന് നമ്മളെ ലോകം ബഹുമാനിക്കുന്നു. ഞാൻ ഒന്നുകൂടെ കടത്തി പറയട്ടെ, നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, എന്നെ ആദരിക്കുന്നു, എന്നെ മാനിക്കുന്നു. അതിനോട് കാരണം ഞാൻ മനസ്സിലാക്കി. എൻ്റെ യേശുവിന് നാമമഹിച്ചുകൊണ്ട് ഞാനിവിടെ വന്നത്. യേശുവിന് നാമമഹിച്ചതല്ലാതെ ഇന്ന് എനിക്ക് ലഭിക്കുന്ന ബഹുമാനത്തിന് യാതൊരടിസ്ഥാനവുമില്ല. ദൈവത്തിന് കൃപയാലോ ഇന്ന് അമേരിക്കയിലോ മറ്റിതര സ്ഥാനങ്ങളിലോ ഞാൻ കടന്നു ചെന്നാലോ എമോ സാമുവേലിനെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു എൻ്റെ മേൽ എന്നിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. യേശുവിനെ ഒഴിവാക്കി ഞാൻ എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിച്ചാൽ എനിക്കൊരു റെസ്പെക്റ്റും നിങ്ങൾ തരുത്തില്ല, ലോകം തരുത്തില്ല. സഹോദര സഹോദരി, ഇന്ന പകൽക്കാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശു നിന്റെ മേൽ വാഹനമേറിയിട്ടുണ്ട് എന്ന് വരികിൽ നിന്നെ ബഹുമാനിക്കുവാൻ നിശ്ചയമായും ദൈവത്തിനും വിശ്വസ്തതയുണ്ട്. അവന് മനസ്സുണ്ട്, അവന് കഴിവുണ്ട്, അവനത് ചെയ്യുന്നവനാണ്. നമ്മെ വിശേഷിപ്പിക്കുന്നത് എന്താ? ദൈവകൃപയാണ്, ദൈവകൃപയാണ്. പ്രൈസ് ദ ലോർഡ്. എന്താണ് നമ്മെ വിശേഷിപ്പിക്കുന്നത്? ദൈവത്തിന്റെ കൃപയാൻ. സഹോദര, നിന്റെ കഴിവല്ല, നിന്റെ പ്രാപ്തിയല്ല, നിന്റെ സൗന്ദര്യമല്ല, നിന്റെ കുടുംബക്കരുതലോ, നിന്റെ ചാർച്ചയിലോ നിന്നേക്കാൾ മിടുക്കൻ, നിന്നേക്കാൾ സമർത്ഥൻ, ഹല്ലേലൂയ, നിന്നേക്കാൾ പാടുവാൻ കഴിവുള്ളവൻ, പ്രാർത്ഥിപ്പാൻ കഴിവുള്ളവൻ, പ്രസംഗിക്കുവാൻ കഴിവുള്ളവൻ അനേകരുടെ കുടുംബത്തിലുണ്ട്. എങ്കിലും അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ എന്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുകയോ, ആ തിരഞ്ഞെടുപ്പിന്റെ വൈശിഷ്ട്യത്തെ ഓർത്ത് അവർ സ്തുതികരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. If you are willing to praise the Lord for your selection, when you remember how and why Jesus Christ has chosen you and me, hallelujah, we will forget about all other things and shout victory to the King of Kings. Hallelujah, praise the Lord. Devathru stotram. Hallelujah, hallelujah. So athrayum karyangal manasilayallo. Ini njan adutha bhagathe kadakkaya vegathru odichu poyengile pattiyullu. Devathru stotram. 11th vakyam vaikkumbol avan Jerusalemil devalayathilekku chennu sagalavum chuttu nokki shesham nera ellam nokki ദേവാലയത്തിലേക്ക് രാജാവായിട്ട് ചെന്നിരിക്കും. ഒരൊറ്റ ഒരുത്തിനും അപ്പം എതിർത്തിട്ടില്ല, ഇല്ലേ? യേശു ഈ വാഹന മൃഗത്തിന് പുറത്ത് കയറി ചെല്ലുന്ന ഉടനെ എല്ലാം കൂടെ ജനമെല്ലാം കൂടെ കിടന്ന് ആർത്ത് വിളിക്കുക, ദാവീദ് പുത്രനോ, ഹോശന്നോ, ഹോശന്നോ എന്ന് പറഞ്ഞ ആർത്ത് വിളിക്കുന്ന ഉടനെ പരീശന്മാർ ശാസ്ത്രിമാരോട് പറഞ്ഞു, ഗുരു നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കുമെങ്കിൽ പേ, ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, മറ്റ് സുവിശേഷങ്ങൾ കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം, നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കുക, ഈ ശബ്ദം ഞങ്ങളെക്കൊണ്ട് വഹിക്കാൻ മതി, ഇത് സോ അസഹനീയം, ഇത് വളരെ അസഹനീയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് സോ അസഹനീയം. പ്രൈസ് ദ ലോർഡ്. അത് പറഞ്ഞപ്പോൾ പ്രൈസ് ദ ലോർഡ്, എൻ്റെ കർത്താവ് എന്തോ പറഞ്ഞത്, ഇവരാർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്നേ. ഈ കല്ലുകൾ, ദൈവത്തിന് സ്തോത്രം. വലിയ വ്യാഖ്യാനമൊന്നും അതിന് പോകണ്ട. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കല്ലുകൾ എന്താണെന്നൊന്നും ഇത് ഞാൻ വ്യാഖ്യാനിക്കാൻ ഒരുങ്ങുന്നില്ല. ഹല്ലേലൂയ, എവരാർക്കുന്നില്ലെങ്കിൽ എൻ്റെ യേശു ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാ, ഞാൻ ഈ കിടക്കുന്ന ഈ കല്ലുകളുണ്ടല്ലോ, ഇതാർക്കു വന്ന, ഓ പ്രൈസ് ദ ലോർഡ്. സോറി സോറന്മാരെ, എൻ്റെ ദൈവത്തിന് ആരാധന കിട്ടാത്തത് കൊണ്ടല്ല, ആരാധനയുടെ കൊതിയുള്ളത് കൊണ്ടല്ല അവൻ നമ്മളിൽ നിന്ന് ആരാധന ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മറിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്കൊരു ബാധ്യതയുണ്ട്. വി ഹാവ് ആൻ ഒബ്ലിഗേഷൻ ടു വർഷിപ്പ് ദ ലോർഡ്. വൈ? ദൈവത്തിന് സ്തോത്രം. വെൻ വി റിമെമ്പർ ദ ഗ്രേറ്റ്നെസ് ഓഫ് അവർ ഗോഡ്, വെൻ വി റിമെമ്പർ ദ മാനിഫോൾഡ് ബ്ലെസ്സിംഗ്സ് ദാറ്റ് ഹീ ഹാസ് ഷവേർഡ് അപ്പൺ അവർ ലൈഫ്, വി വിൽ ഫോർഗെറ്റ് അബൌട്ട് ഓൾ അദർ തിങ്സ് ആൻഡ് പ്രൈസ് ഹിം ആൻഡ് വർഷിപ്പ് ഹിം. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഇഫ് വി ആർ സൈലന്റ്, ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് with God no one will be there to worship him. Nammal aaradhichillengilum devathin aaradhana korayathilla ketto. Sothram. Nammal sthuthichillengilum devathe sthuthikan aalillada pogathilla. Njan undengile ente devathinu sthuthi kittathulla naal tharikkanda. Devathinu sthothram. Nammal aarum avashyavasthukal allennu saaram. Nee illengil, if one Moses has gone, then another Joshua is there. Praise the Lord. Moses never should think that after me enikku shesham oru valiya pralayam, enikku shesham flood ennulladalla, njan illengil ella mudangum ennaaru therikkirathu. Devathinu stotram. Praise the Lord. Njan illengil mudangu emmo samuel poyal. Praise the Lord. Marvasathu deivam verraale എഴുതേൽപ്പിക്കും. ഈ നിങ്ങൾ ഇവർ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. വലിയ സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞ് യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചുറ്റിനുമെല്ലാം ഒന്ന് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അവൻ തന്നെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം രാത്രി തിരിച്ചവിടേക്ക് ചെന്നു, ബദാനിയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ബദാനിയിൽ പോയിട്ട് തിരിച്ച് അടുത്ത ദിവസം രാവിലെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ബോത്ത് ആർ റിലേറ്റഡ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. നമ്പർ വൺ ഈസ് കേഴ്സിംഗ് ദ ട്രീ, ആൻഡ് നമ്പർ ടു ഈസ് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ടെമ്പിൾ. ഈ രണ്ട് കാര്യങ്ങളും ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഒന്നാമത് അത്യവൃക്ഷത്തെ അവൻ എന്തു ചെയ്യുന്നു? ശപിക്കുന്നു. രണ്ടാമത് ആലയത്തെ ദൈവം കർത്താവ് ശുദ്ധീകരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളും ബോത്ത് വേർ റിലേറ്റഡ് ടു ദ സ്റ്റോറി ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദേ വെയർ സിംബോളിക് ആക്ട്സ് ദാറ്റ് ഇല്ലസ്ട്രേറ്റഡ് ദ സാഡ് സ്പിരിച്വൽ കണ്ടീഷൻ ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇൻ സ്പൈറ്റ് ഓഫ് ദ മെനി പ്രിവിലേജ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് they had, the people of Israel had, they forgot the loving kindness of God. They were not willing to praise him. They were not willing to walk according to the command that they had received. Deliberately they disobeyed the word of God, the prophetical truth. Praise the Lord. In order to show the sad things of their condition, Jesus Christ is now performing two things. First of all, he is cursing the tree. ഇനി അല്പം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന് പഠിച്ചിരിക്കണം. നമ്മളെ ഒരു ചോദ്യമുണ്ട്, യേശുവിന് വിഷം വന്ന് ഒരു കാര്യം ഓർത്തുകൊള്ളുക. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവൻ പൂർണ്ണ ദൈവവും ആയിരുന്നു. അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്ക് സംശയമാണ്. എങ്കിലും ചിലരെങ്കിലും അറിഞ്ഞു കാണും. ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം ഈ പട്ടണത്തിൽ ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. ആ പുള്ളിക്കാരന് വരുമ്പോൾ പല പ്രിയപ്പെട്ടവർ ഇൻഫർമേഷൻ കിട്ടിയെന്നിരിക്കും. അത് ഞാൻ എനിക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തരാം. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഹി വാസ് എ കംപ്ലീറ്റ് മാൻ, അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ കംപ്ലീറ്റ് ഗാഡ്. പ്രൈസ് ദ ലോർഡ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു ആര്? യേശു ക്രിസ്തു. അത് നിഷേധിച്ചതാണ് ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയതായ ദുരുപദേശം. പ്രൈസ് ദ ലോർഡ്. ദ ഫസ്റ്റ് ഹെറിറ്റിക്, ദറ്റ് ഹെറസി ദറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ ചേർച്ച് വാസ് ഡിനൈയിങ് ദി divinity of Jesus Christ. There were people who thought that Jesus Christ is the full man. Praise the Lord. Adu satyama ennal adodoppam thanne oru kaaryam kuda thiruvedutha padipikkunnundu. Avan aarayirunnu? Poorna daivamayirunnu. Ennal avante aa divinity ye adinte poorna nilayil avan ellayidathum velippeduthan poyilla. Njan daivamaanu ennu paranjukondu അതിനെ തെളിയിക്കാനല്ല ശ്രമിച്ചത്. ഹി ഡിഡ്ൻ ട്രൈ ടു പ്രൂവ് ദ ഡിവിനിറ്റി ഓഫ് ഹിസ് ഓൺ ലൈഫ്. റാദർ ഹി വാസ് വില്ലിംഗ് ടു ഹെൽപ്പ് ദ പീപ്പിൾ. ഇൻ ഫാക്ട് ഹി വാസ് ട്രൈങ് ടു മേക്ക് നോൺ ദ പീപ്പിൾ ഹി ഈസ് ഫുള്ളി എ മാൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഫുള്ളി ഗോഡ്. അവൻ വിശന്നു എന്ന് പറയുമ്പോൾ അതവനെ മനുഷ്യത്വത്തെ കാണിക്കുന്നൊരു വിഷയമാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ വിശന്നു, അവന് ദാഹിച്ചു, അവന് ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വള്ളത്തെ കയറി അമരത്ത് കിടന്നായാലും ശരിക്ക് ഉറങ്ങിയതാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്തല്ലോ. അതോടൊപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ അവൻ വിശന്നു, അവന് ദാഹിച്ചു, അവന് ക്ഷീണമുണ്ടായിരുന്നു, അവൻ സ്വന്തം വീടില്ലായിരുന്നു, സ്വന്തം വാഹനമില്ലായിരുന്നു. ഇതൊക്കെ തിരുവഴുത്തിൽ നമ്മൾ പഠിച്ചുള്ള കാര്യം, അതൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ ആശിക്കുന്നത്. എന്നാൽ അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കൂ. അവൻ ദൂരത്ത് നിന്നൊരു അത്തിയെ കണ്ടു. പക്ഷെ അപ്പോൾ അവൻ അതിന്മേൽ അത്തിപ്പഴം തന്റെ കാലം അത്തി പഴം ഉണ്ടായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ അവിടുത്തെ അന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ ദൂരത്ത് നിന്ന് മനസ്സിലാക്കാൻ തക്കോണം അവന് കഴിയാതെ പോയി. ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്രൂഫ് ഓഫ് ഹിസ് മാൻഹുഡ്. അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു തെളിവ് കൂടെയാണ്. എന്നാൽ അടുത്ത് ചിന്തിച്ചു, അവൻ അതിൻ്റെ താഴേക്ക് ചെന്നു. നോക്കിയതായ സമയത്ത് എന്താ കാണുന്നത്? ഇല മാത്രം കണ്ടു. അവൻ അതിനെ ശപിച്ചു. ഒരു മനുഷ്യൻ്റെ ശാപത്താൽ ഈ അത്തി ഉണങ്ങിപ്പോകുമോ? പക്ഷെ അതെന്താ തെളിയിച്ചത്? അവൻ കേവല മനുഷ്യനല്ലോ. ഹി ഈസ് ദ ക്രിയേറ്റഡ് ഹാസ് ദ റൈറ്റ് to curse or bless it. ഇനി സാധാരണ ക്രിറ്റിക്സ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, യേശു എന്തിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയത്? നശിപ്പിക്കുന്നതിന് ഇപ്പം മലമില്ലാതിരുന്നതായ വൃക്ഷത്തിന്മേൽ ഫലം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ ഫലം ഉണ്ടാകത്തില്ലായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞേ? He wanted to prove the condition of the people of Israel. Devathru stotra, praise the Lord. He wanted to show the people their condition. They are filled with leaves, but there are no fruits. Praise the Lord. Leaves are not enough, but fruits must be there. Adu adutoru vishayam. എന്നാൽ ഈ സന്ദർഭത്തിൽ വരുന്ന ഒരു ചോദ്യം, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു. കാലമല്ലാതിരുന്ന ഒരു സമയത്ത് യേശു എന്തുകൊണ്ട് ഇതിനെ ശപിച്ചു? അത് ന്യായമാണോ? ഇനി അതിന് പഠിക്കണമെന്ന് വരികിൽ അന്നത്തെ അത്തിപ്പഴത്തിൻ്റെ കാലഘട്ടം അതിൻ്റെ രീതിയെക്കുറിച്ച് മനസ്സിലാക്കും. വി മസ്റ്റ് ലേൺ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദോസ് സിറ്റുവേഷൻസ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഈവൻ നൗ ഇൻ പാലസ്റ്റീൻ There are two times in an year that a fig tree produces fruit. രണ്ട് കാലഘട്ടത്തിൽ അത്തി വൃക്ഷം ഫലം കായ്ക്കും. ആദ്യത്തേത് മാർച്ച് മാസത്തിൽ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ദ സെക്കൻഡ് ടൈം ദ ഫിഗ് ട്രീ പ്രൊഡ്യൂസസ് ദ ക്രോപ്സ് During the month of September, October. This September, October masangala vastavathil phalashekarana kaalam. Amma phalam shekarichathinu shesham avar adine unakki sookshichu adutha winter lekkum avar sookshichu vekkum. Ennal ippa yesu edu samayatha vandirikkunnathu? March April masathil അടുത്ത ക്രോപ്പ് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇത് ശരിക്ക് തഴച്ച് നിൽക്കുന്ന സമയമാണ്. എന്നാൽ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, ഈ ആദ്യത്തെ പ്രാവശ്യം പൂത്ത് ഉലഞ്ഞതായ ഈ അത്തിവൃക്ഷത്തിന്മേൽ ചില തലക്കനികളുണ്ട്. അതിനെപ്പറ്റി തിരുവെഴുത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഒന്നാമതായിട്ട് ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 9 വേഴ്സ് 10. ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യം ആദ്യം വായിച്ച്, When I found Israel, it was like finding grapes in the desert. And then, when I saw your fathers, early fruits on the fig tree. Praise the Lord. Early fruits on the fig tree. Okay, അത് മനസ്സിലായല്ലോ. അപ്പൊ ഏർലി ഫ്രൂട്ട്സ് ഉണ്ട്, തലക്കനി എന്ന മലയാളത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അത്തിപ്പഴത്തിന്റെ തലക്കനി, അത്തിയുടെ തലക്കനി. പ്രൈസ് ദി ലോർഡ്. ഈ തലക്കനി എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടായതായ പൂത്ത് ഫലം കായ്ച്ചു, പക്ഷെ കൊടുങ്കാറ്റ് കൊണ്ടും ഉഷ്ണം കൊണ്ടും എന്ത് ചെയ്തു? ഇത് വാടിപ്പോയി. അങ്ങനെ വാടിപ്പോയതായ സ്ഥാനത്ത് ചില ഫലങ്ങൾ മാത്രം അവിടെ നിന്നു. സം ഫ്രൂട്ട്സ് വെയർ ദേർ, ദേ ആർ നോൺ ആസ് ദ ഏർലി ഫ്രൂട്ട്സ്. ഏർലി ഫ്രൂട്ട്സ്. റീഡ് ഫോർ മീ അനദർ വേഴ്സ്, ബുക്ക് ഓഫ് മൈക്ക ചാപ്റ്റർ 7 വേഴ്സ് 1 And also Isaiah 28:4. One who gathers summer fruit vineyard. Yeah, okay. None of the early figs that I crave. Njan kodikkuna attipalathinte അത്തിയുടെ തലപ്പഴവും ഞാൻ കണ്ടില്ല. അപ്പൊ കൊതിക്കുന്ന അത്തിപ്പഴം. ഇനിയും Isaiah 28:4 വായിച്ചേ. ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ
ഫലശേഖരണ കാലത്തിനു മുൻപേ പഴുത്ത, ശ്രദ്ധിക്കുക, ഫലശേഖരണ കാലത്തിനു മുൻപേ പഴുത്തതും കാണുന്നവർ ഉടനെ പറിച്ചു തിന്നുന്നതുമായ അത്തിപ്പഴം പോലെ. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു, എന്നിട്ടും കർത്താവ് അതിനെ ശപിച്ചു എന്ന് പറയുന്നതിൻ്റെ സാരം മനസ്സിലായോ? Are you with me? Do you understand the meaning? Why Jesus Christ cursed that fig tree? കാലം അല്ലെങ്കിലും, ഈവൻ ഇറ്റ് വാസ് നോട്ട് ദ സീസൺ, ഈവൻ ഇഫ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ, ജീസസ് ക്രൈസ്റ്റ് എക്സ്പെക്റ്റഡ് ആൻ ഏർലി ഫ്രൂട്ട്. ഇതാ കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പൊ ന്യായമില്ലാഞ്ഞിട്ടല്ല കർത്താവ് അതിനെ ശപിച്ചത്. കർത്താവ് ന്യായരഹിതമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. വാട്ട് എവർ ഹി ഡസ് ഈസ് ജസ്റ്റിസ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹി ഈസ് സോ ജസ്റ്റ്. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ യാതൊരു അപാകതയുമില്ല. അവനെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. അത്രേ മനസ്സിലായല്ലോ. അവനതിനെ ശപിച്ചു. ഇതായതിൻ്റെ കാര്യം. ഇനിയും ഈ മാർച്ച്, ഏപ്രിൽ മാസത്തിൽ എന്തുകൊണ്ടായത് വാടിപ്പോകുന്നത്? എന്തുകൊണ്ടായത് പലതും കൊഴിഞ്ഞു പോകുന്നത്? വെളിപ്പാട് പുസ്തകം ത്തിൽ നിന്നൊരു വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. Let me see. വേഴ്സ് 13. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശ. അപ്പോൾ അതിൽ നിന്ന് ഒറ്റ സാരമേ ഉള്ളൂ. അത്തിവൃക്ഷം എന്ത് ചെയ്യും? പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങി. അപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രണ്ട് കാരണങ്ങൾ: അതിഭയങ്കര ഉഷ്ണം, ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് സമ്മർ, ആൻഡ് ബിക്കോസ് ഓഫ് ദി വോൾവിൻഡ്. പ്രൈസ് ദ ലോർഡ്. ഭയങ്കര കൊടുങ്കാറ്റ്. ഇതിനാൽ ഇതിൻ്റെ ഫലങ്ങൾ പലതും എന്ത് ചെയ്യും? ഉതിർന്നു പോകും, കൊഴിഞ്ഞു പോകും. എന്നാൽ ഇങ്ങനെ കൊഴിഞ്ഞു പോയാലും ചില ഫലങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ആ ഫലങ്ങൾ ഏറ്റവും രുചികരമാണ്. ഇതാ തലപ്പഴം. കാണുന്നവർ ഉടനെ പറിച്ചു തിന്നും. അത്ര രുചികരമാണ്. ഇതാണ് കർത്താവ് അവിടെ തിരഞ്ഞത്. അല്ല, ന്യായമില്ലാത്ത ഒന്ന് എന്നെ കർത്താവ് ചെയ്തില്ല. ന്യായമായത് മാത്രമാണ് അവൻ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് മറ്റൊരു യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. God, the Jehovah, the Lord, expected fruits from the people of Israel. Hallelujah. Though they enjoyed the privileges and opportunities that God had given to them, hallelujah, they didn't bring the fruit that He wanted them to produce. ഒരു ദൂത്, അതിനു മുമ്പ് ഞാൻ ഓർപ്പിക്കാം, കാലത്തും അല്ലെങ്കിൽ സമയത്തും അസമയത്തും എന്നിലും നിങ്ങളിൽ നിന്ന് അവൻ ഫലം അന്വേഷിക്കുന്നുണ്ട്. ഹി സെർച്ചസ് ഫ്രൂട്ട്സ് ഫ്രം അസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ ട്രയൽസ്, ഓൾ ദ പ്രോബ്ലംസ്. ഇൻ ടൈം ഓർ ഔട്ട് ഓഫ് ടൈം ഹി സീക്സ് ഫ്രൂട്ട്സ് ഇൻ അസ്. ഡോണ്ട് ട്രൈ ടു ബെയർ ദ ഫ്രൂട്ട്സ് ഓൺലി ഡ്യൂറിംഗ് ദ സീസൺ ടൈം. ഹല്ലേലൂയാ. വെൻ ആണ് fasting prayer goes on, going on, praise the Lord. When an evangelist or prophet, a special speaker comes around, when he preaches, when he is there, we are shouting victory. Other times, we are gloomy, then there is a problem. Brothers and sisters, anugula parinasthithiyil mathram phalam kaippanalla, pratikoola saahajaryangal jeevithathil undaagum, kodungaattu undaagumbol, hallelujah, mathramalla അതിഭയങ്കരമായ ഉഷ്ണം ജീവിതത്തിൽ അടിക്കുമ്പോൾ, അനുകൂലമല്ലാത്ത പരിതസ്ഥിതി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ആത്മാവിൻ്റെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ദൈവം എന്നിലും നിങ്ങളിലും നിന്ന് ആഗ്രഹിക്കുകയാണ്. ഓൾവേസ് ഹി എക്സ്പെക്ട്സ് ഫ്രൂട്ട്സ് ഫ്രം അസ്. എന്നിലും നിങ്ങളിലും ഫലം തിരയുന്ന ഒരു കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. Now the Lord is walking in our midst. When he walks in our midst, he is looking around our life to see some kind of fruits. What kind of fruits you are producing? It is okay that you are singing. It's okay that you are coming to the church. It's okay that you are giving to the church. But do you bear fruit before him?
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. If you turn with me to book of Isaiah chapter 5, they will read that the situation of the people of Israel, there also the master was looking fruits in that vineyard. Praise the Lord. The church is the vineyard of Jesus Christ, and he always looks at the vineyard to see some kind of fruits.
എന്നിലും നിങ്ങളിൽ നിന്ന് അവൻ ഫലം തിരയുന്നു. കാണുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്നിലും നിങ്ങളിലും അവൻ ഫലം അന്വേഷിക്കുമ്പോൾ അത് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ തകരാറ്? കണ്ടുപിടിച്ച് ഇതാസ്ഥാനപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇത്രയും സാഹചര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. See, some people may ask this question: if he had the power to kill the tree, why he didn't use his divine power to create fruits on that tree? God cannot do anything without a plan. God has a plan and purpose in order to show the people the real condition of their spiritual situation. Hallelujah. He cursed the fig tree.
അതിനെ വേരോടെ അടുത്ത ദിവസം ഉണങ്ങിപ്പോയി. ഒറ്റ രാത്രി കൊണ്ട് അത് ഉണങ്ങിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. Apart from the drowning of the pigs, Mark chapter 5 verse 13, there we read that ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നല്ലേ. അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചു നമ്മളെ കാണാൻ സാധിക്കും. അപ്പം യേശുവിനെ കണ്ടുകൊണ്ട് പറയുക, ദൈവപുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ നീ എന്നെ ദണ്ഡിപ്പിക്കരുത്. അപ്പം യേശു എന്തോ ചെയ്തേ? ആ ഭൂതം തന്നെ ആവശ്യപ്പെട്ടു, ദാണ്ട് ഇവിടെ കുറച്ച് പന്നികൾ മേയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകാനൊന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്ന് ഈ ഭൂതങ്ങൾ പന്നി മേൽ കയറി. പന്നിയെല്ലാം കൂടെ എന്ത് ചെയ്തു? ഓടി കടും തൂക്കമുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് വെള്ളത്തിലേക്ക്. ദേ വർ ഓൾ ഡ്രൗൺഡ്. വീർപ്പ് മുട്ടി ചത്തു. ഓക്കെ, യേശുവിൻ്റെ അത്ഭുത സിദ്ധി കൊല്ലാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു തെളിവായി ഇതല്ലേ? Are you confused? No. Okay, ഇതൊരു തെളിവാണ്. Apart from the drowning of the pigs, this is the only instance of our Lord using his miraculous power to destroy something in nature. Now, Jesus Christ is going to destroy something in the nature. അല്ലേ, ഒരു ട്രീ. ഇന്നത്തെ ഇവിടുത്തെ മരസ്നേഹികൾ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെ കല്ലെറിഞ്ഞ് കൊന്നതിനെയുമായിരുന്നു. ഇല്ലയോ? മരത്തെ സ്നേഹിക്കുന്നവർ, they are the lovers of the trees, especially in Portland. Most of them are the lovers, tree lovers. എന്തോ പറഞ്ഞു? Huggers. ആ ഓക്കെ. അപ്പം ലവേഴ്സ് അല്ല, ഹഗേഴ്സ്. ഓ മൈ ട്രീ എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്യുക, ഹഗ് ചെയ്യുക. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഈ ചില മരങ്ങൾ ഒടിഞ്ഞ വണ്ടിയുടെ മേൽ വീണ് പലരും ചാകാതിരിക്കാൻ വേണ്ടി വെട്ടാൻ തുടങ്ങിയതായ സമയത്ത്, സിറ്റി വെട്ടാൻ തുടങ്ങിയപ്പം ചില ആളുകൾ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ട്രീയെ ഹഗ് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ആദ്യം വെട്ട. അപ്പം അവർക്ക് ട്രീ ആണ് വലുത്. എൻ്റെ കർത്താവ് ഇവിടെ എന്ത് ചെയ്യുക? ഇപ്പം ട്രീയെ, എൻ്റെ കർത്താവ് പ്രകൃതിയെ ഒരിക്കലും അതിന് വിപരീതമായിട്ട് ചെയ്തതായിട്ട് ചരിത്രം കാണുന്നില്ല. എന്നാൽ ഈ രണ്ട് സ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചാൽ പ്രകൃതിക്ക്, അല്ല നേച്ചറിൽ തൻ്റെ ശക്തി അവയെ നശിപ്പിക്കുവാനുള്ള ഉപയോഗിച്ചത് കാണുവാൻ സാധിക്കും. അതൊരു പാഠം പഠിപ്പിക്കാനായിരുന്നു. He wanted to teach a lesson to the people of Israel. He did it because he wanted to teach us two important lessons. Number one, there is a lesson on failure.
There is a lesson on failure. The people of Israel failed in all the things. Praise the Lord. God has given them all the goodness. He had given them the privilege and the opportunities to come back to him. He sent the prophets one by one, and they instructed them to come back to God. When we study the history of Israel, even before the Babylonian exile, God sent many prophets to them, advising them, encouraging them, exhorting them to come back to God, come back to the law of God. But they deliberately disobeyed the voice of the Lord. Manasilakkanam. Often in our lives also, we are hearing from the Lord to come back to him. Brother and sister, many a time the servants of the Lord are shouting on this pulpit for us to come back to the real faith, to come back to the real love, to come back to the real essence of worship. Are we willing to come back? If we are not willing to come back, we are a failure. We are a failure. God doesn't want you to be a failure in life. He wanted you to be successful. Be victorious, Christians. Are you all here? Can I hear an amen for that? God has given you the privilege and opportunities to serve him a better way. But you deliberately forget and disobey the commands of the Lord. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയാ. ഞാൻ ഇന്ന് രാത്രി പകൽക്കാലം വ്യക്തമായി പറയട്ടെ, പലപ്പോഴായി പലപ്പോഴായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുവാനുള്ള ആഹ്വാനങ്ങൾ പലത് ദൈവത്തിന്റെ ദാസന്മാര് ഈ പുൽപ്പിൽ നിന്നുകൊണ്ട് നമ്മെ അറിയിക്കുകയുണ്ടായി. വ്യക്തമായി ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുകയുണ്ടായി. എന്ന ദൈവാലോചന കേട്ടിട്ട് അതിനോട് മറുത്തു പോകുന്ന അനുഭവമാണെന്ന് വരികില് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. We must learn lessons from failures. Hallelujah. Praise the Lord. There is a lesson on failure. Israel got failed to be fruitful for God. In the Old Testament, the fig tree is associated with the nation of Israel. We have several scripture passages that supports this idea. I'm not going to speak that elaborately. Like the fig tree, our Lord Jesus cursed. Israel had nothing but leaves. നമ്മൾ ഏതാണ്ട് അതേ സിറ്റുവേഷനിലൊക്കെയാണ്. ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് ഇലകൾ ഒത്തിരിയുണ്ട്, നമുക്ക് പ്രോഗ്രാംസ് ഒത്തിരിയുണ്ട്. എന്താ ഇതിൻ്റെ കുറവാണ് നമുക്കുള്ളത്? നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നാം കാണിക്കുന്നില്ല. സോറി സോറിമാരെ, ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഹാവ് ദ പ്രോഗ്രാംസ്. ഗോഡ് ദ ഓൾമൈറ്റി ഈസ് ലുക്കിംഗ് ആൻഡ് സെർച്ചിങ് ഫോർ ഫ്രൂട്ട്സ് ഇൻ അസ്. യെസ് ബ്രദർ, സിസ്റ്റർ, യുവർ മാസ്റ്റർ ഈസ് ലുക്കിംഗ് അറ്റ് യു. യു ആൻഡ് മീ must bear fruits. Praise the Lord. Don't ever be satisfied with the leaves. ഇലകളോട് മാത്രം തൃപ്തരാകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഫലം കായ്ക്കണം. ഹല്ലേലൂയാ. വുഡ് യു പ്ലീസ് റീഡ് അവർ 20-ാമത്തെ വാക്യം വായിച്ച് മർക്കോസ് 11:20. രാവിലെ അവർ കടന്നു പോരുമ്പോൾ note that the tree dried up from the root. വേരോടെ ഉണങ്ങിപ്പോയി. കർത്താവ് എന്തിനാ ശപിച്ചതോ? അത്തിവൃക്ഷത്തെ ശപിച്ചു. ഇനിയും നിന്നിൽ നിന്ന് ആരും ഒരിക്കലും പുറപ്പെടുവിക്കരുത്. പിറ്റേ ദിവസം രാവിലെ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ എന്താ കാണുന്നേ? വേരോടെ ഉണങ്ങിപ്പോയി. ഒരു കാര്യം ഓർക്കണം, about 3 years before this instance, John the Baptist preached to the people of Israel. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. മത്തായി 3:10 വാക്യം വായിച്ച്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. 3 വർഷം മുമ്പ് പ്രസംഗിച്ചതാ ഇത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. എന്നിട്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. 3 വർഷം മുൻപ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച വിഷയമാണിത്. എന്നാൽ 3 വർഷം കഴിഞ്ഞ് യേശു അത്തിവൃക്ഷത്തിന്മേൽ ശപിച്ചു, അത് വേരോടെ ഉണങ്ങിപ്പോയി. ദ റൂട്ട്, ആർ യു നോട്ടീസ് ദ കണ്ടീഷൻ ഓഫ് ദ റൂട്ട്? ആർ യു വില്ലിംഗ് ടു നോട്ടീസ് ദ കണ്ടീഷൻ ഓഫ് ദ റൂട്ട്? ഇത് പുറമേ ഉള്ളതല്ല. നോ വൺ കൻ സീ ദ റൂട്ട്സ്. ദൈവത്തിന് സ്തോത്രം. റൂട്ട് ഈസ് ഓൾവേസ് അണ്ടർഗ്രൗണ്ട്. എപ്പോഴും ഓർത്തുകൊള്ളണം. ഇഫ് യു ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് ഹീബ്രൂസ് chapter 12 verse 15, വല്ല കയ്പുള്ള വേരും മുളച്ച് അതിനാൽ അനേകർ മലിനമാകാതെ സൂക്ഷിച്ചു. കയ്പുള്ളവർ, the roots of bitterness. Praise the Lord. സ്നേഹം പുറപ്പെടുവിക്കേണ്ട സ്ഥാനത്ത് bitterness. If you are bitter to your wife, if you are bitter to your husband, to the children, to the parents, praise the Lord, that's a bitter root. If we allow that bitter roots to go undetected, praise the Lord, then it will create more problems in our life. നിസാരമായി കരുതരുത്. ഏത് സമയത്തും ഇത് ദോഷമായി സംഭവിക്കാം. സമയം പോയതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ ആ 25-26 വാക്യങ്ങളെ സംസാരിപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് അതിന് സമയമില്ല. അടുത്ത ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ ആ വിഷയം സംസാരിച്ചോളാം. അതൊരു വലിയ സബ്ജക്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. ഇതോടെ അനുബന്ധിച്ചുള്ള ഒരു വിഷയമാണിതും. പ്രൈസ് ദ ലോർഡ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവ് എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തെ ശപിച്ചത്? ദൈവത്തിന് സ്തോത്രം. കാര്യകാരണ സഹിതമാണ് കർത്താവ് ആ കാര്യം ചെയ്തത്. ഒരു കാര്യവുമില്ലാതെയല്ല അവൻ ചെയ്തിരിക്കുന്നത്. വി മസ്റ്റ് ലേൺ ലോട്ട് ഓഫ് ലെസൺസ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പിന്നീട് സംസാരിച്ചുകൊള്ളാം. ജീസസ് യൂസ്ഡ് ദിസ് മിറക്കിൾ ഓൾസോ ടീച്ചസ് എ ലെസൺ ഓൺ ഫെയ്ത്ത്. അത് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നാം ഇന്ന് അല്പസമയം ചിലവഴിച്ചല്ലോ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നമ്മെത്തന്നെ പരിശോധിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആം ഐ ബെയറിംഗ് ഫ്രൂട്ട് ഇൻ ദ വേ ദറ്റ് ഹീ വാണ്ട്സ് ഐ മസ്റ്റ് പ്രൊഡ്യൂസ്? കർത്താവേ, ഫലം കായ്പാൻ എനിക്ക് കൃപ തരണമേ എന്നെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യതം, ഇന്ദ്രിയജയം തുടങ്ങിയുള്ളതായ ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കൃപാപര ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആത്മാപര ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നാം സെൽഫ് കൺട്രോളിൻ്റെ കൂടെയാണോ ഇവയൊക്കെ ചെയ്യുന്നത്? എല്ലാവരും പരിശോധിച്ചാട്ട്. ഫലം കായ്ക്കാതിരിക്കുന്ന ഏത് കൊമ്പുകളെയും അവൻ നീക്കിക്കളയുന്ന ദൈവമാണ്. ഫലം കായ്ക്കുന്നവ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുന്നവനാണ്. ദൈവവചനത്തിൽ ഭാഗം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.